എല്ലാ കാര്യത്തിലും വിശ്വസ്തനായ ഒരാൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കര ചൂടുള്ള ഒരു ദിവസം നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം പോലെയാകും. എത്ര നല്ല സാമ്യപ്പെടുത്തലല്ലേ.
വന്ദനം പ്രിയരെ, ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. സദൃശവാക്യങ്ങളുടെ പഠനം എങ്ങനെയുണ്ട്? വളരെ മനോഹരവും അനുഗ്രഹകരവുമായ പഠനവുമായി ഇന്നും ഞങ്ങൾ താങ്കളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം ആയിരിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് വചനം പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
കഴിഞ്ഞ ദിവസം നാം 24 അധ്യായ പഠനം ആരംഭിച്ചതായിരുന്നു. അതിന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നാം ചിന്തിച്ചു. ഇന്ന് 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. ഞാൻ 11-ഉം 12-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ?
ഇത് വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. താങ്കൾക്ക് സഹായിക്കുവാൻ കഴിയുന്ന ചിലരുണ്ട്. അങ്ങനെ സഹായിക്കുവാൻ കഴിയുമെന്ന് താങ്കൾക്ക് അറിയുകയും ചെയ്യാം. ചിലരോട് താങ്കൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ കഴിയും. താങ്കളെ മാത്രമേ ഒരുപക്ഷെ ആ വ്യക്തി ശ്രദ്ധിച്ചെന്ന് വരുള്ളൂ. അങ്ങനെയുള്ള അവസരങ്ങളെ അവഗണിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നാശത്തിലേക്ക് പോകുന്നവരെ രക്ഷിക്കുക എന്നതാണ് ആ ഉത്തരവാദിത്വം. താങ്കളുടെ തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ നാളെ അവിടെ ഉണ്ടായിന്ന് വരില്ല. ഇതാണ് താങ്കൾക്കുള്ള അവസരം. നമ്മുടെ രാജ്യത്ത് എത്ര കോടി ജനങ്ങളാണ് ഓരോ ദിവസവും കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നത്! അവർ വാസ്തവത്തിൽ ആരിൽ നിന്നെങ്കിലും ഒരു സഹായം അർഹിക്കുന്നവരല്ലേ? ആരവരെ രക്ഷിക്കും? 100 ഉപാധി പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടുവാൻ ശ്രമിക്കാം. എന്നാൽ അതൊന്നും ഒരു ഉപാധി അല്ല എന്ന കാര്യം മറക്കരുത്. ഒരു ദിവസം നമ്മോട് കണക്ക് ചോദിക്കുമ്പോൾ നാം എന്തു മറുപടി നൽകും? ഞാൻ ആ അവസരം വെറുതെ കളഞ്ഞല്ലോ എന്ന് എത്രയെത്ര പ്രാവശ്യം താങ്കൾ കരുതിയിട്ടുണ്ട്! താങ്കൾക്ക് നേരിട്ട് പറയാവുന്ന ഇടത്തും താങ്കൾക്ക് പോകുവാൻ കഴിയില്ല എങ്കിലും മറ്റുള്ളവരെ അയക്കാവുന്ന ഇടത്തും പാർക്കുന്ന എത്രയെത്ര ആളുകൾ! നാം മറ്റുള്ളവരെ അയക്കുന്നതിലും താൽപര്യമുള്ളവരായിരിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്കുള്ള സമയം, നമുക്കുള്ള കഴിവുകൾ, സമ്പത്ത് ഒക്കെ അതിനായി നാം ഉപയോഗിക്കണം. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ യഹോവയായ ദൈവമാകുന്നു. ഉപാധികൾ പറഞ്ഞ് നാം മാറുവാൻ ശ്രമിച്ചാൽ ദൈവം അതുമറിയും. നമ്മുടെ സഹായം ആവശ്യമുള്ള മനുഷ്യരെ നാം കണ്ടുപിടിച്ച് സഹായിക്കേണ്ടതുണ്ട്. 16 വാക്യം നോക്കിക്കാട്ട്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചുപോകും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. 7 തികവിന്റെ സംഖ്യയാകുന്നു. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ മനുഷ്യൻ വീണ്ടും വീണ്ടും വീഴുന്നു എന്നാണ്. എന്നാൽ നീതിമാൻ വീണ്ടും എഴുന്നേൽക്കും. അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ താങ്കൾക്കറിയാമോ? ശിമോൻ പത്രോസ് അങ്ങനെയൊരാളായിരുന്നു. എന്നാൽ തുടർന്ന് പറയുന്നത് ശ്രദ്ധിച്ചാലും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചുപോകും. അത് യൂദായെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിന്റെ ആ 2 ശിഷ്യന്മാരെ വ്യക്തമായി ഉദാഹരിക്കുന്ന ഒരു സദൃശവാക്യമാണിത്. പത്രോസ് നിരന്തരം വീഴുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു എന്ന് നാം പറഞ്ഞേക്കാം. അപ്പോൾ അവൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അവൻ വെള്ളത്തിന്മേൽ നടക്കുകയുണ്ടായല്ലോ. യേശുവിന്റെ അടുത്തേക്ക് വരുവാനാണ് അവൻ വെള്ളത്തിന്മേൽ നടക്കുവാൻ തുടങ്ങിയത്. എന്നാൽ അവന്റെ കണ്ണുകൾ കർത്താവിങ്കിൽ നിന്നും മാറ്റി ഇരമ്പുന്ന തിരമാലകളെ അവൻ നോക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ താഴ്വാൻ തുടങ്ങി. എന്നാൽ കർത്താവ് അവനെ പിടിച്ചുയർത്തി. അവർ 2 കൂടി പിന്നെ നടന്ന് പടകിലേക്ക് പോയി. എന്നാൽ കർത്താവിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ പത്രോസ് വീഴുകയുണ്ടായി. അവന്റെ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. വീണ്ടും 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 പത്രോസ് കർത്താവിനെ പരാജയപ്പെടുത്തി. എന്നാൽ അവൻ എല്ലായ്പ്പോഴും എഴുന്നേറ്റ് കർത്താവിനോട് ചേർന്ന് മുൻപോട്ടു പോയി. അത് അവന്റെ വിജയമായിരുന്നു. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ചെല്ലാവുന്നതാണ്. അതൊരു വേലയാക്കാതിരുന്നാൽ മതി. മനഃപൂർവ്വം ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയെയും അവൻ അംഗീകരിക്കുന്നു എന്ന് മറക്കരുത്. അവൻ നമ്മെ കഴുകുന്നു. അവിടുത്തെ ക്ഷമ എത്രയധികമാകുന്നു എന്ന് നാം ഓർത്തിരിക്കണം. 17 വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. താങ്കൾക്ക് വാസ്തവത്തിൽ ഇഷ്ടമില്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ, അവൻ അങ്ങനെ വന്നാൽ പോരാ, അവൻ അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു പോകാറുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സമർത്ഥിക്കുവാൻ വരട്ടെ, അങ്ങനെ പറഞ്ഞുപോകും. അതാണ് മനുഷ്യ സ്വഭാവം. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. ദൈവം പറയുന്നത് നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് എന്നാണ്. അങ്ങനെയല്ല പ്രശ്നം പരിഹരിക്കേണ്ടത്. എന്തുകൊണ്ട്? അടുത്ത വാക്യം, യഹോവ കണ്ടിട്ട് അവന് ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്കിൽ നിന്നും മാറ്റിക്കളയുവാനും മതി. നിങ്ങളുടെ ശത്രുവിന്റെ വീഴ്ച കണ്ട് താങ്കൾ സന്തോഷിച്ചാൽ ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തി എന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അസ്വസ്ഥരാകും. താങ്കളുടെ ശത്രുവിന്റെ വീഴ്ചയിൽ സന്തോഷിക്കാതിരിക്കുവാൻ വളരെ പ്രായോഗികമായൊരു കാരണമുണ്ട്. പത്തൊൻപതാം വാക്യം നോക്കിക്കാട്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയുമരുത്. ഇതുതന്നെയല്ലേ ഒന്നാം വാക്യത്തിലും കണ്ടതെന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. അതെ. എന്തുകൊണ്ടായിരിക്കും ഇത് ആവർത്തിച്ചിരിക്കുന്നത്? ഇത് എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് കാണിക്കുവാനാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. നാം ഇത് പഠിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ചില ഉപമകളും അത്ഭുതങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ ഭോഷിപ്പിച്ചത് നാല് സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് അത്ഭുതമേറിയ സത്യങ്ങളെ പഠിപ്പിക്കുവാനായിട്ടാകുന്നു വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇനിയും 23-ാം വാക്യം മുതൽ ഈ അധ്യായത്തിന്റെ അവസാനം വരെ ഇവയെ ജ്ഞാനികളുടെ വാക്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നാം കാണുന്നത്. 23-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇവയും ജ്ഞാനികളുടെ വാക്യങ്ങൾ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. യുവാവിന് ബിരുദം നൽകുന്നതിനു മുൻപ് അവൻ പഠിക്കേണ്ട ചില കാര്യങ്ങളിതാ. ന്യായവിസ്താരത്തിൽ മുഖദാക്ഷിണ്യം നന്നല്ല. അതായത്, ന്യായം വിധിക്കുമ്പോൾ പക്ഷപാതം കാണിക്കുന്നത് ശരിയല്ല എന്ന്. ദൈനംദിന ജീവിതത്തിൽ ഇത് ശരിയാകുന്നു എന്ന് മാത്രമല്ല, നമുക്കിന്ന് ആവശ്യമുള്ളതുമാണ്. അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത് അറിയണം. എല്ലാവരെയും സമമായി കാണുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും 24-ാം വാക്യം നോക്കിക്കാട്ട്. ദുഷ്ടനോട് നീ നീതിമാൻ എന്ന് പറയുന്നവനെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വെറുക്കുകയും ചെയ്യും. ഇന്നിത് വളരെയേറെ കാണുവാൻ കഴിയുന്നുണ്ട്. ദുഷ്ടമനുഷ്യരെ പുകഴ്ത്തുന്നു, പലപ്പോഴും ദുഷ്ടനെ നീതിമാൻ എന്ന് വിളിക്കുന്നു. സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ സംഗതിയാകുന്നു അത്. എത്രയെത്ര സ്ഥാനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. ദുഷ്ടനായ മനുഷ്യൻ, നീച പ്രവൃത്തി ചെയ്ത മനുഷ്യനെ പുകഴ്ത്തുന്ന മനുഷ്യർ. തീർച്ചയായും ഈ ഒരു സദൃശവാക്യം ഇവിടെ മുന്നറിയിപ്പ് പോലെ നൽകിയിരിക്കുകയാണ്. നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാകുന്നു. മോശമായ പ്രവൃത്തി ചെയ്തവർ ഒരിക്കലും നീതിമാനായി നിരപരാധിയായി വിശേഷിപ്പിക്കപ്പെടരുത്. അടുത്ത വാക്യം 29-ാം വാക്യമാണ് അടുത്തതായി ഞാൻ വായിക്കുന്നത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ഇതുതന്നെയാണ് നാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഇതുതന്നെയാണ് പൌലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞതും. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന്. തീർച്ചയായും പ്രതികാരം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് ദൈവവചനത്തെ നാം ലംഘിക്കുകയാകുന്നു. ഇനിയും 33-ും 34-ും വാക്യങ്ങൾ, ഒടുവിലത്തെ രണ്ട് വാക്യങ്ങൾ നോക്കിക്കാട്ട്. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധ പാണിയെപ്പോലെയും വരും. ഈ യുവാവ് കോളേജിൽ നിന്നും ബിരുദം നേടിപ്പോകുവാൻ പോകുകയാണ്. അവന് വളരെയേറെ അറിവുണ്ടായിരിക്കും, അവന് മറ്റ് സ്വഭാവ ഗുണങ്ങളും ഉണ്ടാകും. എന്നാൽ അവൻ അലസനായെന്നാൽ അത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി അവൻ മനസ്സിലാക്കുമെന്നാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനേകർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഉറക്കം ഒരു വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ്. വെറുതെ കിടന്ന് സമയം കളയുക, അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യം വഴിപോക്കിനെപ്പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. ഒരു 6 മണിക്കൂർ വരെ ഉറങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അതിൽ കൂടുതൽ ഉറങ്ങുന്നത് തീർച്ചയായും തെറ്റാകുന്നു. അനേകരും തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും വളരെയധികം സമയം ഉറങ്ങിയും വെറുതെ കിടന്നും കളയുകയാകുന്നു. അലസനാകുന്നത് ഒരിക്കലും നല്ലതല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയം ഏറ്റവുമധികം പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുന്നതാണ് ജീവിത വിജയത്തിന്റെ ഒരു രഹസ്യം. ഓർക്കുക, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാകുന്നു അവൻ നമ്മെ ആക്കിയിരിക്കുന്നത്. ഈ വലിയ സത്യം നാം മറന്നുപോകരുത്. 25 മുതലുള്ള ഭാഗവും ശലോമോന്റെ സദൃശവാക്യങ്ങളാണ്. എന്നാൽ അവ ഹിസ്കിയാവിന്റെ ആളുകൾ ശേഖരിച്ചവയാണ്. ഒന്ന് ശ്രദ്ധിച്ചാലും 25 അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ, ഇവയും ശലോമോന്റെ സദൃശവാക്യങ്ങൾ. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു. കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഈ വിധത്തിലാണ് കർത്താവായ യേശു പറഞ്ഞ തിരുവെഴുത്തുകളെ പരിശോധിപ്പീൻ എന്ന കാര്യം സദൃശവാക്യം പറയുന്നത്. പൗലോസും ഇതേ കാര്യം എഴുതി തിമത്യോസിന്റെ 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. നാം കാര്യം ആരായുന്നവരായിരിക്കേണ്ടതാണ്. അപ്പോൾ പോലും ഒരു കാര്യം നാം അംഗീകരിക്കേണ്ടത്, ഒരു വലിയ പങ്ക് കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതത്രേ. അഥവാ അവൻ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായേനേമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവയൊക്കെ മനുഷ്യന്റെ മനസ്സിലാക്കുവാനുള്ള കഴിവുകൾക്കപ്പുറമാണ്. യെശയ്യാപ്രവചനം 55:9 അവനത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്തായിരുന്നാൽ തന്നെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളവ നാം പഠിക്കണം, നാം അത് പരിഗണിക്കണം. നാം ദൈവവചനം ആരായുന്നതും അത് പഠിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു. 3 നോക്കിക്കാട്ടെ: ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം. നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നത് എന്തെന്ന് ചിലപ്പോൾ നമുക്ക് യാതൊരു പിടിയും കിട്ടില്ല. ഒരുപക്ഷെ അവർക്കതിന് ന്യായീകരണമുണ്ടാകും, കാരണം നമുക്കറിയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർക്കറിയാവുന്നതാണല്ലോ. അതുപോലെ ദൈവത്തിന്റെ വഴികളും നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ വിധിക്കുവാൻ, ചോദ്യം ചെയ്യുവാൻ നാം ഒരിക്കലും ഒരുമ്പെടരുത്. കാരണം ദൈവം ചെയ്യുന്നതൊക്കെ ശരിയാകുന്നു, അതാണ് ചെയ്യാവുന്ന ശരിയായ കാര്യം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. 4:5 നോക്കിക്കാട്ട്: വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്നതിലേക്കും മോശമായ കാര്യം ദുഷ്ടനായ ഒരു ഉപദേശകനെ ലഭിക്കുക എന്നുള്ളതാണ്. താങ്കളെ ബുദ്ധിമുട്ടിലേക്കും പ്രശ്നത്തിലേക്കും പാപത്തിലേക്കും നയിക്കുന്ന ഒരു ഉപദേശകൻ, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഉപദേശകനാണെങ്കിലത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ബിസിനസ് ചെയ്യുന്ന ആളിന്റെ ഉപദേശകൻ മോശമാകുന്നെങ്കിൽ അത് തൊഴിലാളികളെ മൊത്തം ബാധിക്കും. ഭരണതലത്തിലുള്ളവരുടെ ഉപദേശകൻ മോശമാണെങ്കിൽ, അതായത് പൊതുജനങ്ങളെ ബാധിക്കും, രാജ്യത്തെ മുഴുവൻ ബാധിക്കും. ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 6-7 രാജസന്നിധിയിൽ വമ്പ് കാണിക്കരുത്, മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത്. നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുൻപിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത്. ഈ വലിയ സത്യത്തെ ഉദാഹരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞത് താങ്കൾ ഓർക്കുമായിരിക്കുമല്ലോ. അവൻ അങ്ങനെ പറഞ്ഞതിന് കാരണം, തന്റെ സമയത്തെ മതനേതാക്കന്മാർ ഈ സദൃശവാക്യത്തിന് യാതൊരു പരിഗണനയും നൽകിയിരുന്നില്ല എന്നതിനാലാണ്. ഈ പ്രത്യേക വാക്യത്തിന്, ഒരു ധനവാനായ മനുഷ്യൻ തന്റെ സ്നേഹിതരിൽ അനേകരെ അത്താഴത്തിനായി ക്ഷണിച്ചപ്പോൾ താൻ മാനിക്കുവാൻ ആഗ്രഹിച്ച ചിലർക്കായി ചില ഇരിപ്പിടങ്ങൾ മാറ്റിയിട്ടിരുന്നു. എന്നാൽ സദ്യയ്ക്കുള്ള ഹാൾ തുറന്നപ്പോൾ ഏറ്റവും നല്ല സ്ഥാനത്ത് കയറിപ്പറ്റുവാനുള്ള തിക്കും തിരക്കും ഭയങ്കരമായിരുന്നു. ഈ തള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സർവ്വസാധാരണയാണ്. സകലവും തട്ടിമറിച്ചിട്ടുള്ള ഒരു പോക്ക്. എല്ലാവരും പ്രധാന സ്ഥാനത്തിന് വേണ്ടി ആയിരുന്നു തള്ളിയത്. കർത്താവ് യേശുവും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അകത്ത് പ്രവേശിക്കുന്നതുവരെ കർത്താവ് വെളിയിൽ നിന്നു. എന്നിട്ട് അവരെ തിരുത്തുവാനായി അവൻ പറഞ്ഞത്, ലൂക്കോസിന്റെ സുവിശേഷം 14:7-10 വാക്യങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്ക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുൻപോട്ട് വന്നിരിക്ക എന്ന് പറവാനിടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുൻപിൽ നിനക്ക് മാനമുണ്ടാകും. തള്ളുകാർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ചില ആളുകൾ ഇന്നുണ്ട്. അവർ എങ്ങനെങ്കിലും തങ്ങളെ തള്ളി തള്ളി മുൻപോട്ട് കയറ്റുവാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തീയ ഗോളത്തിലാണ് ഈ ആളുകൾ അധികം. ആരെ ചവിട്ടിയാണെങ്കിലും മുകളിൽ കയറണം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ കാര്യങ്ങളുടെ മുൻപിൽ എത്തണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത. സംഘടനകളുടെ മുൻപിൽ, സഭയ്ക്ക് മുൻപിൽ, തലപ്പത്ത്. ഇത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ബിസിനസ്സിൽ ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചാൽ അവനെ കുറ്റപ്പെടുത്തുക പ്രയാസമാണ്. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ ആകുന്നുവെങ്കിലോ? അത് അങ്ങനെയാകുവാൻ പാടില്ല. എട്ടാം വാക്യത്തിൽ നാം കാണുന്നു, ബദ്ധപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത്, അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും? ഈ വിഷയത്തെ സംബന്ധിച്ചും കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 31 32 വാക്യങ്ങളിൽ നിന്ന് ഞാൻ അത് വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 14 31 32. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. ഇനിയും 9-10 വാക്യങ്ങൾ നോക്കിക്കാട്ട്. നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്ക, എന്നാൽ മറ്റൊരുത്തന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത്. മറ്റുള്ളവരെ വിമർശിക്കുന്നതിലൂടെ താങ്കൾക്ക് വളരെയേറെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാവുന്നതാണ്. താങ്കളുടെ അയൽക്കാരന് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പോയി അവനോട് വ്യക്തിപരമായി സംസാരിക്കാം. നാടുനീളെ പറഞ്ഞു നടക്കരുത്. 11 വാക്യത്തിൽ, തക്കസമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഇത് മനോഹരമല്ലേ? അതിമനോഹരമായ സാമ്യപ്പെടുത്തൽ. പൊന്നാരങ്ങ, ഇത് ഓറഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പഴങ്ങൾ ഇസ്രായേലിൽ സുലഭമായിരുന്നു. ഇന്ന് അവിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഓറഞ്ചുകളിൽ ചിലതുണ്ടാകുന്ന സ്ഥലമായി നമുക്ക് അറിയാവുന്നതാണ്. ഓറഞ്ച് മനോഹരമായ ഫലമാണ്. ബൈബിളിൽ പല സ്ഥലത്തും ഈ നാരങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാവുന്നതാണ്. ശരിയായ വാക്ക് തക്ക സമയത്ത് പറഞ്ഞ പല വ്യക്തികളെക്കുറിച്ചും ദൈവവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ചിലപ്പോൾ അത് നല്ലൊരു വാക്കാണ്, മറ്റിലപ്പോൾ ആയത് ശാസനയാണ്. എന്നാൽ വാക്കുകൾ ആവശ്യമായിരുന്നു, അവ ശരിയായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. വാക്കുകൾ ഈ ചിത്രത്തിൽ ചേരുന്നതാണ്, അവ പറയേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. നമ്മിൽ പലരും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമത്രേ ഇത്. ശരിയായ സമയത്ത് നാം പറയേണ്ട ശരിയായ കാര്യം എന്താകുന്നു എന്ന് അറിഞ്ഞിരിക്കണം. പലപ്പോഴും നാം ശരിയായ കാര്യമായിരിക്കും പറയുന്നത്, എന്നാൽ അത് തെറ്റായ സമയത്തായിപ്പോയി എന്ന് മാത്രം. മറ്റിലപ്പോൾ ശരിയായ സമയമായിരിക്കും, എന്നാൽ പറഞ്ഞത് തെറ്റിപ്പോയി എന്നതാണ് പ്രശ്നം. ചില ആളുകൾ അഭിമാനത്തോട് പറയാറുണ്ട്, ആരാ എന്താ എന്നൊന്നും ഞാൻ നോക്കില്ല, പറയാനുള്ളത് ഞാനെന്ന് പറയും, എനിക്കാരെയും പ്രീതിപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്ന്. ഇത് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. നാം നമ്മുടെ വായ തുറക്കാതിരിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. തുറന്നാൽ ആകെ പ്രശ്നമാകുക മാത്രമേ ഉള്ളൂ. നാം പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് പറഞ്ഞ ശരിയായ വാക്കായിരിക്കണം. ഇനി 12 വാക്യം നോക്കിക്കാട്ട്. കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായൊരു ശാസകൻ പൊൻകുടുക്കനും തങ്കം കൊണ്ടുള്ള ആഭരണവുമാകുന്നു. ഒരു സ്ത്രീയുടെ കാതിലെ മനോഹരമായ പൊൻകുടുക്കൻ താങ്കൾ കണ്ടിരിക്കും. കാതിപ്പൂ, ഈ കാലത്ത് ചില ആൺകുട്ടികളും കാതിൽപ്പൂ ഇട്ട് കാണാറുണ്ട്. എന്നാൽ ഒരു സ്ത്രീ അത് ധരിക്കുമ്പോഴുള്ള മനോഹരത്വം ഒരിക്കലും ഉണ്ടായിരിക്കില്ല, സൗന്ദര്യം കാണില്ല. അത് കാണിക്കുന്നത് കേട്ടനുസരിക്കുന്ന കാതിന്റെ ജ്ഞാനിയായൊരു ശാസകനെയാണ്. ഒരു വ്യക്തിയെ ശാസിക്കുകയും ശിക്ഷിക്കുകയുമൊക്കെ ചെയ്യേണ്ട സമയങ്ങളുണ്ട്. ഇന്ന് സാധാരണയായി ആരെയെങ്കിലും ശാസിച്ചാൽ, പ്രത്യേകിച്ചും പരസ്യമായി ശാസിച്ചാൽ, ആളുകൾ പറയും, ആ അവനെ നിങ്ങൾക്ക് നഷ്ടമായി, അവനെ നേടുവാൻ താങ്കൾക്ക് ഒരിക്കലും ഇനിയും സാധിക്കില്ല എന്ന്. എന്നാൽ സുഹൃത്തെ, താങ്കൾ ശാസിച്ച വ്യക്തി ശരിയായ വിധത്തിലുള്ള വ്യക്തിയാകുന്ന പക്ഷം താങ്കൾക്കൊരിക്കലും അവനെ നഷ്ടമാകുകയില്ല, താങ്കൾ ആ വ്യക്തിയെ നേടും. അവൻ തെറ്റായ വിധത്തിലുള്ള വ്യക്തിയാകുന്ന പക്ഷം ഒരു വിധത്തിലും അവനെ നേടുവാൻ കഴിയില്ല എന്ന് മറക്കരുത്. ശാസിക്കേണ്ട സമയങ്ങളുണ്ട് എന്നോർക്കണം. ഇനിയും 13-ാം വാക്യം. വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. പലസ്തീൻ നാടുകളിൽ കൊയ്ത്തുകാലത്ത് വളരെയേറെ ചൂടുണ്ടായിരിക്കുക സാധാരണയാണ്. അക്കാലത്ത് അവർ ഹെർമോൻ മലകളിലേക്ക് പോയി മഞ്ഞ് ശേഖരിച്ച് താഴ്വരയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ആ ഹിമം വളരെ നല്ലതായിരുന്നു. അങ്ങനെയാണ് വിശ്വസ്തനായ ഒരു ദൂതൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മുടെ കർത്താവ് ചിലരോട് പറയും എന്നതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. നമുക്ക് ചുറ്റും വിശ്വസ്തരായ മനുഷ്യർ ഉണ്ടായിരിക്കണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുന്നു. ഒരു പുരുഷൻ വിശ്വസ്തയായ ഒരു ഭാര്യയെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായ കുഞ്ഞുങ്ങളെ അവൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തരായ തൊഴിലാളികളെയാണ് മുതലാളിക്ക് ആവശ്യം. വിശ്വസ്തരായ അംഗങ്ങളെയാണ് ഓരോ ശുശ്രൂഷകനും സഭാശുശ്രൂഷകനും ആഗ്രഹിക്കുന്നത്. ആളുകൾ ആഗ്രഹിക്കുന്നത് വിശ്വസ്തനായ ഒരു സഭാശുശ്രൂഷകനെയാണ്. വിശ്വസ്തത എന്നത് അതിമഹത്തായ സ്വഭാവ സവിശേഷതയാണ്. എല്ലാ കാര്യത്തിലും വിശ്വസ്തനായ ഒരാൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കര ചൂടുള്ള ഒരു ദിവസം നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്ലാസ് തണുത്ത വെള്ളം പോലെയാകുന്നു. എത്ര നല്ല സാമ്യപ്പെടുത്തലല്ലേ. ഇനിയും 14-ാം വാക്യം നോക്കിക്കാട്ടെ. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു. പല ആളുകളും തങ്ങൾക്കില്ലാത്ത വരങ്ങളെ ചൊല്ലി പ്രശംസിക്കാറുണ്ട്. തങ്ങൾ എത്ര നല്ലവരാകുന്നു എന്ന് പല മനുഷ്യരും എന്നോട് പറയാറുണ്ട്. തങ്ങൾക്ക് പാടുവാനറിയാം, പ്രസംഗിക്കുവാനറിയാം, സംഗീതോപകരണങ്ങൾ വായിക്കുവാനറിയാം, അങ്ങനെ എല്ലാം അറിയാം. ഇത് പറഞ്ഞുകൊണ്ടാണ് അനേകരും അടുത്തുകൂടുന്നത്. ഒടുവിൽ നാം മനസ്സിലാക്കുന്നത് ഈ കൂട്ടർക്ക് ഈ പറഞ്ഞ യാതൊരു കഴിവുകളുമില്ല എന്നത്രേ. ഇന്ന് ഈ കഴിവ് പ്രകടനത്തിനുള്ള തള്ളൽ ക്രിസ്തീയ ഗോളത്തിൽ വളരെയാണ്. കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരാണല്ലോ പറയാറുള്ളത്, അവരാണ് പറയേണ്ടതും. അന്ത്യകാലത്തെ വിശ്വാസത്യാഗികളുടെ ചിത്രം ഇതത്രേ. വളരെ വ്യക്തമായ ഭാഷയിൽ യൂദ തന്റെ ലേഖനത്തിൽ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവരെ വെള്ളമില്ലാത്ത മേഘമെന്നും ഫലമില്ലാത്ത വൃക്ഷമെന്നുമൊക്കെയാണ് അവൻ വിളിച്ചിരിക്കുന്നത്. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകളെന്ന് യൂദായുടെ ലേഖനം 13-ാം വാക്യത്തിൽ നാം കാണുന്നു. ഇനിയും സദൃശവാക്യം 25:16 വാക്യം നോക്കിക്കാട്ടെ. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ, അധികം നിറഞ്ഞിട്ട് ഛർദ്ദിപ്പാൻ ഇടവരരുത്. പഴയ നിയമത്തിൽ തേൻ എന്നത് സ്വാഭാവിക മധുരത്തെയാണ് കാണിക്കുന്നത്. ഭോജനയാഗത്തിൽ തേൻ അനുവദിച്ചിരുന്നില്ല. കാരണം ആ യാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. അവനിൽ സ്വാഭാവികമായ മധുരം ഒന്നും ഇല്ലായിരുന്നു. വളരെയേറെ മധുരമായിരുന്ന ആരെയെങ്കിലും താങ്കൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? താങ്കളെ ആകെ മുഷിപ്പിച്ച കുറെ മധുരകാര്യങ്ങൾ പറഞ്ഞ വ്യക്തി ഇവിടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് തേൻ കഴിച്ചാൽ ഛർദ്ദിപ്പാൻ ഇടവരുമെന്ന്, അത് വയറാകെ നാശമാക്കുമെന്ന്. ഇനിയും 17-ാം വാക്യം നോക്കിക്കാട്ടെ. കൂട്ടുകാരൻ നിന്നെക്കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതെ ഇരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത്. ഇത് വളരെ നല്ല ഉപദേശമാണ്. അടുത്ത വീട്ടിൽ ഒരുപാട് സമയം കളയരുത്. പലരും മറ്റു വീടുകളിൽ പോയിരുന്ന് സമയം കൊല്ലാറുണ്ട്. മറ്റുള്ളവർ താങ്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വിധത്തിൽ വേണം ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ടത്. ഇയാള് ഇങ്ങോട്ടെന്തിനാ എപ്പോഴും എപ്പോഴും വരുന്നത് എന്ന് ആ വീട്ടുകാർക്ക് തോന്നരുത്. അതിനുള്ള ഇടകൊടുക്കരുത്. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, കഷ്ടകാലത്ത് വിശ്വാസപാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു. ഉദാഹരണത്തിന്, യൂദ മോശമായൊരു പല്ലുവേദനയായിരുന്നു, അവനൊരു ഉളുക്കിയ കാലുമായിരുന്നു. അതുപോലെ ആരെയെങ്കിലും താങ്കളുടെ ജീവിതത്തിൽ കണ്ടെത്തിയെന്ന് വരാം. 21-22 വാക്യങ്ങൾ നോക്കിക്കാട്ട്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇവിടെ യേശുവും പൌലോസും ഈ തത്വം പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. 23-ാം വാക്യത്തിൽ, വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് മധുരത്തിന്റെയും വെളിച്ചത്തിന്റെയും കാലത്താണ്. ആരെയും യാതൊന്നിനും ശാസിക്കരുതെന്നാണ് ഇപ്പോഴത്തെ പ്രമാണം. ഞാൻ ചിലപ്പോൾ അല്പം കർക്കശമായി പറഞ്ഞാൽ ഉടനെ ചിലർ എനിക്കെഴുതും, അങ്ങനെ പറയരുത്, അവരും ശരിയായിരിക്കുമെന്ന്. എന്നാൽ ആ കാര്യത്തിൽ പിൻപോട്ടു പോകുവാൻ എനിക്ക് കഴിയില്ല. ദൈവവചനം ഞാൻ സ്നേഹത്തിന്റെ ആത്മാവിൽ പറയണമെന്നുള്ളത് തീർച്ചയായും എന്റെ കടമയാണ്. അത് ഞാൻ ശ്രദ്ധിച്ചേ മതിയാവും. അല്ലാതെ അനുരഞ്ജനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിടുവാൻ പാടില്ല. 24 വാക്യത്തിൽ നാം കാണുന്നത്, ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത്. ഈ വസ്തുത ഇതിനോടകം പല പ്രാവശ്യം നമ്മോട് ശലോമോൻ പറഞ്ഞു കഴിഞ്ഞു. അനേകം ഭാര്യമാരുണ്ടായിരുന്ന ശലോമോന് അവരിൽ ചിലരെക്കൊണ്ട് ശരിക്കും പ്രയാസമുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ കാര്യം വീണ്ടും വീണ്ടും പറയുന്നില്ലേ? അല്ല, അത് വാസ്തവമാകുന്നുവല്ലോ. 25 വാക്യത്തിൽ, ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തുനിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ. താങ്കൾ വീട്ടിലോട്ട് കത്തെഴുതാറുണ്ടോ? വീട്ടിൽ നിന്നും കത്തുകൾ വരാറുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ദൂരെ താമസിക്കുന്നതായ കുഞ്ഞുങ്ങൾ വീട്ടിലോട്ട് കത്തെഴുതുകയും വീട്ടിൽ നിന്ന് കത്ത് വരുത്തുകയും ചെയ്യണം. പലപ്പോഴും അങ്ങനെ കത്തെഴുതാതെ അലസരായി തീരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ ഈ പറഞ്ഞതിലൊക്കെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ദൂരദേശത്തുനിന്ന് വന്ന നല്ല വർത്തമാനമുണ്ട്. കർത്താവായ യേശു ആകുന്നു അത്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, അവിടുന്ന് താങ്കൾക്കും എനിക്കും നല്ല വർത്തമാനം കൊണ്ടുവന്നു. ദൂരദേശത്തു നിന്നും കൊണ്ടുവന്ന നല്ല വർത്തമാനം അതാകുന്നു. അത് താങ്കൾ പ്രാപിച്ചിട്ടുണ്ടോ? അവനെ താങ്കൾ അംഗീകരിച്ചിട്ടുണ്ടോ? അവിടുന്നാണ് ജീവന്റെ ജലം. ദാഹമുള്ളവന് ലഭിക്കുന്നത് തണ്ണീർ. അതെ, അതവനാകുന്നു.
സദൃശവാക്യ പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഇന്ന് തന്നെ എഴുതുക. സദൃശവാക്യ പഠനം എങ്ങനെ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും തീരുമാനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, PO ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി പറയട്ടെ: ജീവസന്ദേശം, PO ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഞങ്ങളുടെ ഇമെയിൽ ID malayalamttb@radio882.com. ഉടനെ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുവാൻ ഈ നമ്പർ വിളിക്കുക: 9447767378, 9447767378. ഈ പഠനം ഇന്റർനെറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് radio882.com.
ജനമോൾ നീ ഒരുങ്ങി